ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഇതോടെ 16ാം കേരള നിയമസഭയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാകും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ഇന്ന് രാവിലെ 9 മണിക്കാണ് പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 8:45 നിയമസഭാ മന്ദിരത്തിൽ എത്തും. യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ട വനിതകൾക്ക് സൌജന്യ കെ എസ് ആർ ടി സി യാത്ര അടക്കമുള്ളവ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് തിങ്കളാഴ്ചയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് June 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 1 നടത്തും.
കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ നല്ലൊരു ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കാനും കാലത്തിനൊപ്പം ഓടിയെത്താനും പറ്റുന്നവരായി മാറണം. ഇതിന് സിലബസ് മാറ്റം ആവശ്യമാണ്. സമ്പദ്വ്യവസ്ഥ ഉത്തേജിപ്പിക്കാനും ഖജനാവ് നിറച്ച് വികസനം കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിൽ ഭരണ സംവിധാനം പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, എം കെ രാഘവൻ എം പി, ഡോക്ടർ എം കെ മുനീർ, കൈതപ്രം നടൻ ജോയ് മാത്യു, കൽപ്പറ്റ നാരായണൻ, എം എൻ കാരശ്ശേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു എം പി വീരേന്ദ്രകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാച്ചിമട സമരത്തിന് വീരേന്ദ്രകുമാർ നൽകിയ പിന്തുണ ഭൂഗർഭജലത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സഹായകമായെന്ന് സതീശൻ അഭിപ്രായപ്പെട്ടു. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ് എം പി വീരേന്ദ്രകുമാർ മാതൃഭൂമി നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക സുനിതാ കൃഷ്ണനെ സമ്മാനിച്ചു. അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാപുരത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടി ചർച്ച ചെയ്യാൻ രാജിവെച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഡൽഹിയിലെത്തി. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ ഗവർണർ യാത്രയിലായതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിദ്ധരാമയ്യയുടെ രാജിയിൽ കർണാടകയിൽ പലയിടത്തും പിന്നാക്ക ന്യൂനപക്ഷ പ്രസ്ഥാനമായ അഹിന്ദ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അതേസമയം ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൺകരയിലെ ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സി ബി എസ് ഇ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായും സുതാര്യമായും സൌഹൃദപരമായും പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സി ബി എസ് ഇ 12ാം ക്ലാസ് പരീക്ഷകളുടെ മൂല്യനിർണയവും ഫലാനന്തര നടപടികൾ സംബന്ധിച്ച പ്രശ്നങ്ങളും അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിലെ സി ബി എസ് ഇ ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻഗണനയാണെന്ന് ആവർത്തിച്ച പ്രധാൻ വീഴ്ചകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, യുപി, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ ഇതുവരെ 3,91,00,000 വീടുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് ചൌഹാൻ അറിയിച്ചു. ഇതിൽ 3,00,000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 4,95,00,000 വീടുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആവാസ യോഗ്യമല്ലാത്ത വീടുകളിൽ പാവപ്പെട്ട ഒരാൾ പോലും കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പിഎം ആവാസ് പദ്ധതിയിൽ 75% വീടുകൾ സ്ത്രീകളുടെ പേരിലോ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടായ പേരിലോ ആണ് നൽകിയിരിക്കുന്നത്. ഇനിയും പദ്ധതിയിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം അനുമതി നൽകാത്ത സംസ്ഥാനങ്ങളോട് ലക്ഷ്യം ജൂൺ 30 പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചൌഹാൻ പറഞ്ഞു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ ഇന്നു കൂടി സമർപ്പിക്കാം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ അപകടത്തിൽ കൃത്യമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. റൈഡ് പൊട്ടിവീണത് സുരക്ഷാ വീഴ്ചയാണെന്നും സംവിധാനത്തിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്താണ്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
ഇന്നലെ രാത്രി 10 നെയ്യാട്ടം ആരംഭിച്ചത്. മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നെയ്യമൃതി സ്ഥാനികരായ വില്ലിപ്പാലൻ വലിയകുറുപ്പും തമ്മേങ്ങാടൻ മൂത്തനമ്പ്യാരും ഒരുമിച്ച് കലശപാത്രങ്ങളുമായി അക്കരെ കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷമായിരുന്നു ചടങ്ങ്. ഇന്ന് രാവിലെയോടെയാണ് നെയ്യാട്ടം പൂർത്തിയായത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃതി സംഘങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് നെയ്യുമായി എത്തിയത്. വയനാട് തലപ്പുഴയിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന മുതിരേരി വാളും അക്കരെ കൊട്ടിയൂരിലെത്തി. ഇന്ന് കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ണാരം എഴുന്നള്ളിച്ചുകൊണ്ടുവരും. ബലിബിംബങ്ങളും ആനകളും അക്കരെ കൊട്ടിയൂരിൽ ഇന്നെത്തും. നാളെ മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കും. ജൂൺ 20 വരെയാണ് പ്രവേശനം.
തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന് ചേരും. 5 ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. ഐപിഎൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2 ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ വിജയം. നാളെ ബ്രിസ്റ്റലിലാണ് 2 മത്സരം. പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്ര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജലവിഭവ ദേവസ്വം മന്ത്രിമാർക്ക് കത്ത് നൽകി. ബലിക്കടവ് വൃത്തിയാക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപക സോഷ്യൽ വർക്കർ നിയമനം നടത്തുന്നെന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതായി ഗവൺമെന്റ് അറിയിച്ചു. വ്യാജ സന്ദേശത്തിനെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡിജിപിക്ക് പരാതി നൽകി. പരസ്യ ചിത്രീകരണത്തിന് പെരുമ്പാവൂരിലെ മുടക്കുഴ പാറമടയിൽ എത്തിയ യുവ മോഡൽ മുങ്ങിമരിച്ചു. ഡൽഹി സ്വദേശി ദിയാൻഷു ജോഷിയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് അപകടത്തിൽ മരിച്ചത്. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 സിപിഐഎം പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 പേരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിഡി സ്വദേശി ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വിഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.